السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളും, കാരുണ്യവാനായ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഏതാനും മാസങ്ങളായി വളരെ പ്രധാനപ്പെട്ട വിഷയമായ ഖുർആനും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചയിലായിരുന്നു, പഠനത്തിലായിരുന്നു നമ്മൾ. ഖുർആൻ തിരുത്തേണ്ട ധാരണകൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് പല വിഷയങ്ങളും വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇൻഷാല്ലാഹ് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ സാന്ദർഭികമായിക്കൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. റമദാനാണ് വരാനിരിക്കുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. റമദാനുമായി കൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. റമദാനിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, അതിന്റെ വിധിവിലക്കുകളെ സംബന്ധിച്ച്, തറാവീഹിനെ സംബന്ധിച്ച്, കുനൂത്തിനെ സംബന്ധിച്ച് പല പ്രധാനപ്പെട്ട വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാല്ലാ. അതുകൊണ്ട് തൽക്കാലത്തിന് നമ്മൾ പറഞ്ഞു വരുന്ന ഖുർആനുമായിട്ടുള്ള ആ ചർച്ചകൾ തൽക്കാലത്തിന് നമ്മൾ നിർത്തിവെക്കുകയാണ്. ഇൻഷാല്ലാ ഇനി നമുക്ക് റമദാനിന് ശേഷം അത് ചർച്ച ചെയ്യാം. അള്ളാഹു വിഷയങ്ങൾ പഠിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് ഇതേപോലെ തന്നെ ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ശഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ പല രൂപത്തിലുള്ള വിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. ശഅബാൻ 15, അതിന് പ്രത്യേകമായ ഒരു പേര് കൊടുക്കുകയും ലൈലത്തുൽ ബറാഅത്തി, ബറാഅത്തി രാവ് എന്ന പ്രത്യേകമായ പേര് കൊടുത്തുകൊണ്ട് അന്ന് പ്രത്യേകമായ നോമ്പ്, പ്രത്യേകമായ നമസ്കാരം, പ്രത്യേകമായി യാസീൻ പാരായണം ചെയ്യൽ, പ്രത്യേകമായിട്ടുള്ള മധുരപലഹാരങ്ങൾ ഉണ്ടാക്കൽ, ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യൽ, പ്രത്യേകമായിക്കൊണ്ട് ഖബർ സിയാറത്ത് ചെയ്യൽ, ഇങ്ങനെ പല നാടുകളിലും വ്യത്യസ്തമായ പല വിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് സംബന്ധമായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാഹ് ഇന്ന് ആ വിഷയമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്ലാസ് മുതൽ റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അല്ലാഹു മുത്തഅല്ലിമീങ്ങളുടെ, ഹിൽമു നേടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ, അതനുസരിച്ച് അമൽ ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ശഅബാൻ 15-ാം രാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, രണ്ട് രൂപത്തിലുള്ള പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒന്ന്, ശഅബാൻ മാസത്തിന് ഒരു ഫളലുമില്ല, യാതൊരുവിധ ഫളലും ശഅബാനിനില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. ശഅബാനിന് ഒരു ഫളലും ഇല്ല, ഒരു പ്രത്യേകതയും ഒരു ഫളലും ശഅബാൻ മാസത്തിനില്ല എന്ന തെറ്റായ വിശ്വാസമുള്ള ആളുകൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. രണ്ടാമതൊരു ധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ ബിദഅത്തുകളുടെ, അന്ധവിശ്വാസങ്ങളുടെ, ഖുറാഫാത്തുകളുടെ ഒരു ഇത് സംബന്ധിച്ചുള്ള ധാരണയാണ് ഈ മാസത്തെ ചില ആളുകൾ മനസ്സിലാക്കി വച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾ എന്ത് പറയുന്നു, ഖുർആൻ എന്ത് പറയുന്നു, സുന്നത്ത് എന്ത് പഠിപ്പിക്കുന്നു, അത് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, ആമന്ന, സല്ലംന, അതായന, സമയന, അതായന എന്ന് പറയുക മാത്രമാണ് മതപരമായ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാനുള്ള നിലപാട്. ഭൂരിഭാഗം ആളുകൾ ചെയ്തു വരുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാര്യം ചെയ്യുന്നതിന് തെളിവല്ല എന്നുള്ളത് പല തവണ നമ്മൾ ആവർത്തിച്ചതാണ്. നമ്മുടെ മുമ്പിലുള്ള രണ്ട് പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി വേണം ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കാനും പഠിക്കുവാനും. അപ്പൊ ഈ രണ്ട് ധാരണകളും തിരുത്തേണ്ടതുണ്ട്. ഈ രണ്ട് ധാരണകളും തെറ്റാണ്. ഒന്ന്, ശഅബാൻ മാസത്തിന് യാതൊരുവിധ ഫളലുമില്ല എന്ന ധാരണ തെറ്റാണ് എന്നതുപോലെ തന്നെ ശഅബാൻ 15-ന് ബറാത്തി രാവാണ്, അന്ന് പ്രത്യേകമായ ആരാധനകളുണ്ട്, ആചാരങ്ങളുണ്ട് എന്നുള്ള ധാരണയും തെറ്റാണ്. ഈ രണ്ട് ധാരണകളും ഒരുപോലെ തെറ്റാണ്. ശഅബാനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ധാരണ, ശരിയായിട്ടുള്ള വിശ്വാസം എന്താണ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ. ഒന്ന്, ശഅബാൻ മാസത്തിന് പ്രത്യേകതയുണ്ടോ, ഉണ്ട് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ തഫ്സീറുകളിൽ നിന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ നിന്നും, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശഅബാൻ എന്ന മാസത്തിന് ഫളലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഫളലിനെ നിഷേധിക്കാനോ തള്ളിക്കളയാനോ ഇല്ലെന്ന് പറയാനോ അതെല്ലാം ഖുറാഫാത്തുകളാണെന്ന് പറയാനോ പാടില്ല. ശഅബാൻ മാസത്തിന് ഫളലുണ്ട്, പ്രത്യേകതയുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്ന് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിനെ നിഷേധിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ സംഭവിക്കുന്ന ഒരു അബദ്ധം, ബിദഅത്തുകളെ നിഷേധിക്കുമ്പോൾ, അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിഷേധിക്കുമ്പോൾ, എതിർക്കുമ്പോൾ, അതിനെതിരെ നമ്മൾ ശബ്ദിക്കുമ്പോൾ പലപ്പോഴും സുന്നത്തുകളെ പോലും തള്ളിക്കളയുന്ന ഒരു സ്വഭാവം കണ്ടുവരാറുണ്ട്. അത് യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ സമീപനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് സംബന്ധമായി ഹദീസുകളിൽ വന്നതെന്താണോ അത് നമ്മൾ അംഗീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിന്റെ ഫളലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്ന മാസമായിരുന്നു ശഅബാൻ. അത് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ശഅബാനിന്റെ പ്രത്യേകതയാണ്. ഇസ്ലാമിൽ ചില മാസങ്ങൾക്ക് ഫളലുണ്ട്, ചില സമയങ്ങൾക്ക് ഫളലുണ്ട്, ചില ദിവസങ്ങൾക്ക് ഫളലുണ്ട്, ചില സ്ഥലങ്ങൾക്ക് ഫളലുണ്ട്. ഇതൊക്കെ നമ്മൾ വ്യത്യസ്തമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പന്ത്രണ്ട് മാസങ്ങളുണ്ട് എന്നും ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാലെണ്ണം പവിത്രമാണ് എന്നും ആ നാലെണ്ണത്തിന്റെ പേരെന്താണെന്നുള്ളതും ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ആ മാസങ്ങൾക്കുള്ള ഫളിലാണ്, ശ്രേഷ്ഠതയാണ്. എന്നാൽ അതല്ലാത്ത മാസങ്ങൾക്ക് റമദാനിലുള്ള ശ്രേഷ്ഠത, അതേപോലെ തന്നെ മറ്റു ചില മാസങ്ങളുടെ ശ്രേഷ്ഠത എന്താണെന്ന് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ശഅബാനിന്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്ന മാസമായിരുന്നു ശഅബാൻ. അത് നമ്മൾ അംഗീകരിക്കണം. അത് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസമാണ്. ഇതിനെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്ന മാസമായിരുന്നു ശഅബാൻ മാസം. അത് ഈ ശഅബാനിന്റെ ഒരു ഫളായിക്കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിലാണ് ഇതിനെക്കുറിച്ചുള്ള പരാമർശം വന്നിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, വമാ റായിത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖ്മല സിയാമു ശഹ്രിൻ ഇല്ലാ റമദാന. റമദാൻ അല്ലാത്ത ഒരു മാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പൂർണ്ണമായി നോറ്റിട്ടില്ല. അതൊരു മാസം, ആ മാസം പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിരുന്നത് റമദാനായിരുന്നു. കാരണം അത് നിർബന്ധമാണല്ലോ. അപ്പൊ റമദാൻ അല്ലാത്ത മറ്റ് മാസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി എല്ലാ ദിവസവും നോമ്പ് നോറ്റതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വമാ റായിത്തുഹു അക്സറ സിയാമം മിൻഹു ഫീ ശഅബാൻ എന്നിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ നോമ്പ് നോൽക്കുന്ന അത്രത്തോളം മറ്റു മാസങ്ങളിൽ നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അതല്ലാത്ത ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ശഅബാൻ എന്ന മാസത്തിന്റെ ഫദൽ ഇതാണ്. എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ എന്ന മാസത്തിന് ശേഷം, റമദാനിൽ നിർബന്ധ നോമ്പാണ്, ആ മാസം പൂർണ്ണമായി നോമ്പ് നോൽക്കുക എന്നുള്ളത് നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്, ഫറളാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ശഅബാനിലായിരുന്നു. അത് ഈ മാസത്തിന്റെ ഫളിലാണ്. മാത്രമല്ല, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, വഫിൽ ഹദീസ് ദലീലും, ഈ ഹദീസിന് തെളിവുണ്ട്. ബുഖാരിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഇതിനെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്കലാനി പറയണേ, വഫിൽ ഹദീസ് ദലീലും അലാ ഫളി സൗമി ഫീ ശഅബാൻ, ശഅബാൻ മാസത്തിലെ നോമ്പിന് ആ ഫളിൽ, ആ ശഅബാൻ മാസത്തിലെ നോമ്പിന്റെ ഫളിനെ ഈ ഹദീസ് അറിയിക്കുന്നു. അതിന് ഫളിലുണ്ട് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് തെളിവുണ്ട് എന്നുള്ളത് ഇബ്നു ഹജർ അസ്കലാനി ഇതിനെ വിശദീകരിച്ചിട്ട് പറയണേ. മാത്രമല്ല, ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകാന യസൂമു മിൻ ശഅബാന മാലാ യസൂമു മിൻ ഗൈരിഹി മിൻ അശ്ഹുർ, മറ്റു മാസങ്ങളിൽ നോമ്പ് നോൽക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ നോമ്പ് നോറ്റിരുന്നു. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. മാത്രമല്ല, ഇത് സംബന്ധമായിട്ടുള്ള വേറെയും ഹദീസുകൾ ഒരുപാട് നമുക്ക് ലഭ്യമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിലെ നോമ്പ് മുഴുവനും നോറ്റു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ വരെ, അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ച രൂപങ്ങൾ വരെ നമ്മൾ കണ്ടാൽ ഈ മാസത്തിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യമാകും. ആയിഷ റളിയല്ലാഹു അൻഹ അത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അതേപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസുകളിലൊക്കെ അത് വന്നിട്ടുണ്ട്. ഒരു നോമ്പ് പോലും ഒഴിവാക്കാത്ത രൂപത്തിൽ ആ മാസം, ശഅബാൻ മാസം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റു. അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ചില മാസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിന് പൂർണ്ണമായി തന്നെ നോമ്പ് നോറ്റു എന്ന് പോലും അതിന്റെ വ്യാഖ്യാനങ്ങളിൽപ്പെട്ട ഒരു വ്യാഖ്യാനം. എന്നാൽ ശഅബാനിലെ നോമ്പ് നിർബന്ധമല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഭൂരിഭാഗം നോമ്പ് നോറ്റു, ചില ദിവസങ്ങളിൽ നോമ്പ് ഒഴിവാക്കുകയും ചെയ്തു. അതൊക്കെയാണ് അതിന്റെ വിശദീകരണങ്ങളായിട്ട് മുഫസ്സിൽ അല മുഹദ്ദിസീങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും നമ്മൾ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന് ശേഷം ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്ന ഒരു മാസമായിരുന്നു ശഅബാൻ. അതിന്റെ ഫളിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. അത് ഇസ്ലാം അംഗീകരിച്ചതാണ്. പ്രമാണങ്ങൾ
കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇനി രണ്ടാമത്തെ ഒരു ഹദീസ്, ഷാബാനിന്റെ ഫദലായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ. ഇവിടെ വേറെയും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ജബൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിക്കൊക്കെ മൂന്ന് ദറജകൾ, ഈ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിന്റെ മൂന്ന് രീതികൾ, മൂന്ന് അവസ്ഥകൾ വിശദീകരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒന്ന് യൗമിയായിട്ട് ഓരോ ദിവസവും ളുഹറിന്റെ പിന്നെ സുബ്ഹ് അതേപോലെ തന്നെ അസർ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലക്കുകൾ വരുന്നത്, ആ മലക്കുകൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്, ആ മലക്കുകളോട് അള്ളാഹ് ചോദിക്കുന്നത്, ആ മലക്കുകൾ പറയുന്നു ഞങ്ങൾ ചെന്ന സന്ദർഭത്തിൽ അവർ നിസ്കാരത്തിലാണ്, ഞങ്ങൾ പിരിഞ്ഞു പോരുന്ന സന്ദർഭത്തിൽ അവർ നിസ്കാരത്തിലാണ് എന്ന് പറയുന്ന ഹദീസ്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസങ്ങളിലും അള്ളാഹുവിന് കാണിച്ചു കൊടുക്കപ്പെടുന്നുണ്ട് പ്രത്യേകമായ രൂപത്തിൽ. അതേപോലെ തന്നെ അതിന്റെ രണ്ടാമത്തെ ഒരു രീതി പറഞ്ഞു, ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളെ അള്ളാഹു ഇതിന് പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒന്ന് തിങ്കളും വ്യാഴാഴ്ചയും, രണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസങ്ങൾ പ്രത്യേകമായി തെരഞ്ഞെടുത്തു. എന്ത്, ഈ രണ്ട് ദിവസങ്ങളിൽ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. ഉയർത്തപ്പെടുന്നു പറഞ്ഞാൽ മലക്കുകൾ അത് അള്ളാഹുവിന് മനുഷ്യരുടെ അവന്റെ അടിമകളുടെ പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. സുന്നത്ത് നോമ്പ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോൽക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമായി പണ്ഡിതന്മാർ വിശദീകരിച്ച കൂട്ടത്തിൽ എണ്ണിയത് ഒന്നിതാണ്. എന്ത്, തിങ്കൾ വ്യാഴം ഈ രണ്ട് ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നു, മലക്കുകൾ മനുഷ്യരുടെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കുന്നു. ഇവിടെ മൂന്നാമതായിട്ട് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത്, ഒരു കൊല്ലത്തിൽ ഒരു മാസത്തെയും അള്ളാഹു ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തു. മാസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു കർമ്മങ്ങളെ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്തത് 12 മാസങ്ങളിൽ അള്ളാഹ് തെരഞ്ഞെടുത്തത് റമദാൻ അല്ല, അതേപോലെ തന്നെ ദുൽഖാദ അല്ല, ദുൽഹിജ്ജ അല്ല, മുഹറം അല്ല, റജബ് അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വർഷത്തിൽ അള്ളാഹുവിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ഈ ശാബാൻ മാസത്തിലാണ്. അത് ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഏതാണ് ഹദീസ്? ഉസാമത്തുബ്ന സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നിവേദനം ചെയ്യുന്ന ഹദീസിലാണ് ഇതിന്റെ രണ്ടാമത്തെ വിഷയം നമ്മൾ പഠിക്കേണ്ടത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് ചോദ്യം? യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ, എല്ലാം മറക്ക തസൂമു ശഹ്റം മിൻ ഷുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന് ശേഷം ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്ന മാസം ശഅബാൻ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇത് സഹാബികൾ ചോദിച്ചു പ്രവാചകനോട്, എന്തുകൊണ്ട് മുഹറത്തിൽ നോമ്പ് നോൽക്കുന്നില്ല, എന്തുകൊണ്ട് ശ്രേഷ്ഠമായ മറ്റു മാസങ്ങൾ ഇത്രത്തോളം നോമ്പ് നോൽക്കുന്നില്ല? ഇത് ആര് ചോദിക്കാണ്? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലെ, എന്തുകൊണ്ടാണ് മറ്റു മാസങ്ങളിൽ ഇതേപോലെ ഇത്രത്തോളം കൂടുതലായിട്ട് നോമ്പ് നോൽക്കാത്തത്? ഞാൻ അങ്ങനെ കാണുന്നില്ലല്ലോ നോമ്പ് എടുക്കുന്നത്. സഹാബികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നവരാണ്, അത് പിൻപറ്റുന്നവരാണ്, അത് അമല് ചെയ്യുന്നവരായിരുന്നു സഹാബികൾ. അപ്പൊ ഇത് കണ്ട സഹാബത്ത് സംശയം ചോദിക്കാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മാസത്തിന്റെ വേറൊരു പതില് കൂടി പഠിപ്പിച്ചു, ഒന്ന് ദാക്ക ഷഹ്റുൻ യഅഫുലു നാസു അൻഹു, ഈ മാസം, ഏത് മാസം? ശാവാൽ എന്ന മാസം. ഈ മാസത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ അശ്രദ്ധരാണ്. എന്തുകൊണ്ട് അശ്രദ്ധരാണ്? ഈ മാസം ബൈന റജബ് റമദാന, റജബിന്റെയും റമദാനിന്റെയും ഇടക്കാണല്ലോ ഈ മാസം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ അശ്രദ്ധരാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് വിശദീകരിക്കാനുള്ള സമയമല്ല. ചില പ്രത്യേകമായ സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. ആ സമയങ്ങളിൽ പ്രത്യേകമായി നമ്മൾ അമൽ ചെയ്താൽ, പിന്നെ പ്രത്യേകമായ ഇബാദത്തുകൾ ചെയ്താൽ അതിന് പ്രത്യേകമായ കൂലി കിട്ടും. ചില പ്രത്യേകമായ സമയങ്ങളുണ്ട്, ആ സമയത്ത് നമ്മൾ പ്രത്യേകമായി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിന് പ്രത്യേകമായ ഉത്തരം കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ ഈ ശഅബാൻ മാസത്തെ അള്ളാഹ് എന്താക്കിയിട്ടുണ്ട്? ഇതേപോലുള്ള പിന്നെ പ്രത്യേകമായ ഒരു മാസമാക്കിയിട്ടുണ്ട്. എന്തേ കാരണം? ജനങ്ങളിൽ അധിക പേരും ശഅബാനിന്റെ കാര്യത്തിൽ അശ്രദ്ധരാണ്. എന്തുകൊണ്ട്? ശഅബാനിന്റെ തൊട്ട് മുമ്പുള്ള മാസം ഏതാണ്? റജബ് മാസമാണ്. റജബ് മാസത്തിന്റെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രമായ മാസങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിട്ടുള്ള മാസമാണ്. ഈ ശഅബാനിന് ശേഷം കടന്നു വരുന്ന മാസം ഏതാണ്? റമദാൻ മാസമാണ്. റമദാൻ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാണ്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. അപ്പൊ ഈ രണ്ടിന്റെയും ഇടക്ക് ശഅബാൻ കടന്നു വരുന്നത് കൊണ്ട് തന്നെ ജനങ്ങളിൽ അധിക പേർക്കും ശഅബാനിന്റെ മഹത്വം അറിയില്ല. ആകെ അറിയുന്നത് എന്താ? ശഅബാൻ എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക്, മുസ്ലിങ്ങളുടെ മനസ്സിലേക്ക് ബറാഅത്ത്, ഇത് മാത്രമാണ് ജനങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ബറാഅത്ത് ഇത് മാത്രമാണ് ജനങ്ങൾക്ക് ഓർമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അപ്പൊ ജനങ്ങൾ അശ്രദ്ധമായിരിക്കുന്ന ഒരു മാസം, ആ മാസത്തിൽ കൂടുതൽ അമലുകൾ ചെയ്താൽ എന്ത് കിട്ടും? അതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട് എന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മൂന്നാമത്തെ ഈ മാസത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞത് വഹുവ ഷഹ്റുൻ, ഷഅബാൻ എന്നതൊരു മാസമാണ്. തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ ലോകത്തിന്റെ റബ്ബിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു ഈ മാസത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രത്യേകമായ ദിവസങ്ങളുണ്ട്, ആഴ്ചയിൽ പ്രത്യേകമായ ദിവസങ്ങളുണ്ട്. കൊല്ലത്തിൽ അള്ളാഹ് തെരഞ്ഞെടുത്തത് ഷഅബാനിനെ. ഈ ഷഅബാൻ മാസത്തിൽ എന്ത് ചെയ്യുന്നു? കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഉഹിബ്ബു അൻ യുർഫാ അമലി വഅന സ്വായിമുൻ, നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇത് തന്നെയാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കാനുള്ള ഒരു കാരണമായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. നോമ്പുകാരനായിരിക്കെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിന് കൂടുതൽ ഫലമുണ്ട്, അതിന് പ്രാധാന്യമുണ്ട്, അതിന് പുണ്യമുണ്ട്. അപ്പൊ ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നോമ്പ് നോൽക്കാനുള്ള കാരണം എന്താണ്? ഈ മാസമാണ് അള്ളാഹു കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മാസം ഇതാണ്. ജനങ്ങളിൽ അധിക പേരും ഈ മാസത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മാസത്തിൽ കൂടുതലായിട്ട് നോമ്പ് നോൽക്കുന്നത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതാണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഉദ്ധരിക്കപ്പെട്ടുള്ള ഹദീസാണ്. അപ്പൊ ഈ രണ്ട് ഹദീസുകളിൽ നിന്ന്, ഇതല്ലാത്ത ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഷഅബാനിന് ഫളുണ്ട്, പ്രത്യേകത ഉണ്ട്, ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ട്, ഈ മാസത്തെ ആദരിക്കണം, ജനങ്ങളിൽ അധിക പേരും ഇതിന്റെ പേരിൽ അശ്രദ്ധരാണ്, ജനങ്ങൾക്ക് ഇതിന്റെ പുണ്യത്തെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോ ഷഅബാനിനുണ്ട് എന്ന് പറയുന്ന ഫളുണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നു, ഇതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല, ഇതിനെ നമ്മൾ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പൊ ഇത് സംബന്ധമായിട്ടുള്ള വേറെയും ഒരുപാട് വിശദീകരണങ്ങൾ ഹദീസുകളിൽ അതല്ലാത്ത സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പൊ ഷഅബാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫദൽ ഇതാണ്. പിന്നീട് ഷഅബാൻ പതിനഞ്ചാം രാവിലെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി സ്വഹിയാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി സ്വഹിയാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് ചില ആളുകൾ എടുത്ത് ഉദ്ധരിക്കുമാർ, ഖുറാഫികളായ ആളുകൾ എടുത്ത് ഉദ്ധരിച്ചിട്ട് അവരത് തെളിവായിട്ട് കൊണ്ടുവരാറുണ്ട്. എന്തിനാ അവര് തെളിവായിട്ട് കൊണ്ടുവരാറുള്ളത്? നിങ്ങൾ അംഗീകരിക്കുന്ന സലഫി പണ്ഡിതനായ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി പോലും ഷഅബാൻ പതിനഞ്ചിന്റെ മഹത്വം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് നോമ്പ് നോറ്റുകൂടാ? എന്തുകൊണ്ട് ഞങ്ങൾക്ക് സലാത്തുൽ അൽഫിയെ ഞങ്ങൾക്ക് നിസ്കരിച്ചുകൂടാ, അല്ലെങ്കിൽ ആ റക്അത്ത് നിസ്കരിച്ചുകൂടാ, അല്ലെങ്കിൽ യാസീൻ ഓതിക്കൂടാ, അല്ലെങ്കിൽ അന്ന് നോമ്പ് നോറ്റുകൂടാ എന്ന് ചില ഖുറാഫികളായ ആളുകൾ അവരുടെ വാദത്തിന് തെളിവായിട്ട് കൊണ്ടുവരാറുണ്ട്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് അൽബാനി പറഞ്ഞത് ഇവരുടെ വാദമായിട്ട് തമ്മിൽ ഒരു ബന്ധമല്ല, ഒരു ബന്ധമല്ലാത്ത വാദമാണ് അവരെടുത്ത് ഉദ്ധരിക്കുന്നത്. അൽബാനി അന്ന് നോമ്പ് സുന്നത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് വിദഗ്ധാന്നാ പറഞ്ഞിരിക്കുന്നത്. അന്ന് പ്രത്യേകമായിട്ട് വേറെന്തെങ്കിലും ആരാധനകൾ ഉണ്ട് എന്നുള്ളത് അൽബാനി പറഞ്ഞിട്ടുണ്ടോ? അൽഫിയ എന്ന പേരിലുള്ള നിസ്കാരം ഉണ്ടെന്നുള്ളത് അൽബാനി പറഞ്ഞിട്ടുണ്ടോ? അന്ന് പ്രത്യേകമായി എന്തെങ്കിലും വിവാദത്തുകൾ ഉണ്ടെന്നുള്ളത് അൽബാനി പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. അൽബാനിയുടെ പേരിൽ കളവ് പറഞ്ഞിട്ട് അവരുടെ ഈ വാദത്തിന് തെളിവ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അൽബാനി ചെയ്തിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാല്, ഷഅബാൻ പതിനഞ്ചാം രാവിന് മറ്റുള്ള ദിവസങ്ങളിൽ അള്ളെന്ത് ചെയ്യാറുണ്ട്, പിന്നെ രാത്രിയുടെ മൂന്നിലൊന്ന് അവശേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ അള്ളെന്ത് ചെയ്യാറുണ്ട്, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരാറുണ്ട്. ഇതേപോലെ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഷഅബാൻ പതിനഞ്ചിന് ഇറങ്ങി വരും. അത് എന്നിട്ട് മുശ്രിക്കിനും തെറ്റി നിൽക്കുന്ന രണ്ടാളുകൾക്കുമല്ലാത്ത എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കുമെന്നുള്ള ഹദീസിൽ എന്താക്കിയിട്ടുണ്ട്? അൽബാനി സ്വഹിയാക്കിയിട്ടുണ്ട്. ആ ഹദീസിന് അൽബാനി മാത്രമല്ല വേറെ ചില ആളുകളും സ്വഹിയാക്കിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ചർച്ചയിലേക്ക് കടന്നു പോകുന്നില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുറാഫികളായ ആളുകൾ ഷഅബാൻ പതിനഞ്ചിന് ബറാത്ത് ആഘോഷിക്കുന്നതിന്റെ ഒരു തെളിവും, അല്ലെങ്കിൽ അന്ന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ആരാധനകളുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട് എന്നുള്ള ഒരു പരാമർശം പോലും ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. അത് ഷെയ്ഖ് അൽബാനിയുടെ പേരിൽ കളവ് പറയുകയാണ് എന്നുള്ളത് സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താണെങ്കിലും പിന്നെ ഷഅബാനിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന ഫളൽ ഇങ്ങനെയുള്ള ഫളലുകളാണ്. ഇനി ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? ഇവിടെ വരുന്ന പ്രശ്നം എന്താണ് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ ഷഅബാനിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ വരും ആൻസർ, അന്നാണ് ബറാത്തിരാവുള്ളത്, അന്നാണ് ഷഅബാൻ പതിനഞ്ചിനാണ് ബറാത്തിരാവ്, അന്നാണ് നോമ്പുള്ളത്, അന്നാണ് നിസ്കാരമുള്ളത്, ഈ ഒരു രൂപത്തിലുള്ള പ്രചരണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെ, ഇന്റർനെറ്റിലൂടെ, മീഡിയകളിലൂടെ ചില ആളുകൾ അവരുടെ മാസികകളിലൂടെ അത് പ്രസംഗിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്താണ് ഈ ബറാത്തിരാവ്, എന്താണ് അതിന്റെ അടിസ്ഥാനം? ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാല്, ഈ പിന്നെ ഷഅബാൻ പതിനഞ്ചിന് ബറാത്തിരാവ് ആഘോഷിക്കുന്ന ആളുകൾക്ക് പോലും എന്താണ് ബറാത്തിരാവ് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് സത്യം. ഷഅബാൻ ഈ പതിനഞ്ചിന് ബറാത്തിരാവ് എന്നുള്ള പേരിലൊരു ആഘോഷം ഉണ്ടാക്കാനും അന്ന് പ്രത്യേകമായ ആരാധനകൾ ഉണ്ടാക്കാനും എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം? അത് ആഘോഷിക്കുന്ന ആൾ അന്ന് നോമ്പ് നിൽക്കുന്ന ഒരാളോട് പോയിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, എന്താണ് ഈ വറാത്തിരാവ്? അയാൾക്കത് അറിയില്ല. അതങ്ങനെ ഞങ്ങളുടെ തറവാട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ മഹലിൽ അതങ്ങനെ നടന്നു വരുന്നുണ്ട്. ഞങ്ങളൊന്ന് പ്രത്യേകമായ പരിപാടികൾ ഉണ്ടാക്കും, പ്രത്യേകമായിട്ട് ജമാഅത്തിസ്കാരങ്ങൾ സംഘടിപ്പിക്കും, പ്രത്യേകമായിട്ട് യാസീനോദ് അന്ന് മൗലിയരെ വിളിക്കും, ആ രൂപത്തിലൊക്കെ അവർ പറയും. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ് എന്നുള്ളത് അവര് മനസ്സിലാക്കിയിട്ടില്ല. ഞാനിത് പ്രത്യേകമായി പറയാനുള്ള കാരണം എന്താണ്? കാരണം ഈ ശാബാൻ 15 വറാത്തിരാവ് എന്ന് പറയപ്പെടാനുള്ള കാരണം ഇവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവർ പോലും അത് ചെയ്യൂല. ഇവരന്ന് നോമ്പ് വയ്ക്കൂല, ഇവരന്ന് നിസ്കരിക്കൂല, ഒരാരാധനയും പ്രത്യേകമായിട്ട് ചെയ്യൂല. എങ്ങനെ? ഇതിന്റെ പിന്നിലുള്ള ചരിത്രം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ജനങ്ങളിൽ അധിക പേരും നമ്മൾ പറഞ്ഞല്ലോ, ഇൽമില്ലാത്തതിന്റെ പ്രശ്നം ഇതാണ്. നരകത്തിന് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ? ഇൽമില്ലാത്തത് കൊണ്ടാണ്. ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന 3 കാര്യങ്ങൾ എന്താ? ഇൽമുള്ള ഒരാൾക്ക് അതിന് ഉത്തരം പറയാൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇൽമു വേണം എന്ന് പറയാനുള്ള കാരണം. ഇത് ആഘോഷിക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഇതിന്റെ കാരണം അറിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെയായിരുന്നു സംഗതി, എന്നാൽ നമ്മളത് അറിയില്ലട്ടോ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ഇത് ബിദഅത്താണ് എന്ന് പറയുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, യഥാർത്ഥത്തിൽ എന്താണ് ഈ ശാബാൻ 15 അല്ലെങ്കിൽ ബറാത്തിരാവ് എന്ന് പറയപ്പെടുന്ന ആഘോഷം, അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പഠിച്ച് നമുക്ക് സംഗതി പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ബറാത്തിരാവ് നിർമ്മിക്കപ്പെടുന്നത് തന്നെ തെറ്റായ ഒരു അസലിലാണ്. ആ പിന്നെ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ആരാധനകളാകട്ടെ, അന്നുള്ള പിന്നെ ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന പിന്നെ എന്ത് പരിപാടികളാകട്ടെ, അതിന്റെ അസല് തന്നെ, അതിന്റെ അടിത്തറ തന്നെ എന്താണ്? തെറ്റായ ഒരു വിശ്വാസത്തിന്റെ, തെറ്റായ ഒരു ആദർശത്തിന്റെ, ഒരു സിദ്ധാന്തത്തിന്റെ പേരിലാണ് ഈ ബറാത്തിരാവ് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് തന്നെ. എന്താണ് അതിന്റെ പിന്നിലുള്ള ചരിത്രം? ഇതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താ വെച്ചാല്, എന്താണ് ഈ ബറാത്തിരാവ്? ഇവർ പറയുന്നത് എന്താ വെച്ചാല്, പിന്നെ സൂറത്ത് ദുഖാനിലെ 3, 4, 5 ആയത്തുകൾ, ഈ ആയത്തിൽ അള്ളാഹ് പറയുന്ന ഒരു കാര്യം എന്ത്? ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തിൻ മുബാറക, ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുന്ദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരി ഹകീൻ അംറു മിൻ ഇന്ദിനാ ഇന്നാ കുന്നാ മുർസലീൻ. സൂറത്ത് ദുഖാനിലെ 3, 4, 5 ആയത്തുകൾ. ഇവിടെയാണ് വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ശാബാൻ 15 പ്രത്യേകത ഉണ്ട്, അല്ലെങ്കിൽ അന്ന് നോമ്പ് നോൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ അന്ന് പ്രത്യേകമായി നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിന്റെ പിന്നിലുള്ള ചരിത്രം അറിയില്ല, അതിന്റെ പിന്നിലുള്ള വിശ്വാസം എന്താണെന്നുള്ളത് അറിയില്ല. അത് അറിയിച്ചു കൊടുത്താൽ ഒരു പക്ഷെ അവർ പോലും ഇത് ചെയ്യൂല. അപ്പൊ അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? അതിന്റെ പിന്നിലുള്ള വിശ്വാസം എന്താണ്? ഈ ആയത്ത് സൂറത്ത് ദുഖാനിലെ 3, 4, 5 ആയത്തുകൾ. ഇതിൽ അള്ളാഹു പറയുന്നത് ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഖുർആനിന് അള്ളാഹു ഇന്ന അൻസല്ലാഹു, തീർച്ചയായും ഖുർആനിനെ നാം അവതരിപ്പിച്ചു, ഫീ ലൈലത്തി മുബാറകത്തിന് അനുഗ്രഹീതമായ ഒരു രാവിൽ ഖുർആനെ നാം അവതരിപ്പിച്ചു, ഇന്ന കുന്നാ മുന്തിരിം ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, യുക്തിമത്തായ എല്ലാ കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്നത് ഈ രാത്രിയിലാണ്. അപ്പൊ ഇവിടെ 2 കാര്യങ്ങളുള്ളത്. ഒന്ന്, അനുഗ്രഹീതമായ ഒരു രാവിൽ, ഒരു രാത്രിയിൽ, അതായത് ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ ഈ ഖുർആനെ നാം അവതരിപ്പിച്ചു. അന്നാണ് പ്രത്യേകമായി കാര്യങ്ങൾ, കഥാകഥകൾ, ഒരു വർഷത്തേക്ക് വേണ്ട കഥാകഥകൾ, കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഈ രാത്രിയിലാണ്. ഈ രാത്രിയിലാണ് നാം ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഇവിടെ ബറാത്തിന്റെ, ബറാഗത്തിനാവ് ആഘോഷിക്കുന്ന ആ ഒരു തെറ്റായ വിശ്വാസത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ അടിത്തറ ഈ ഒരു തെറ്റായ വിശ്വാസത്തിലാണ്. എന്താണ് ഈ അനുഗ്രഹീതമായ രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഏത് രാത്രിയാണ്? ചില ആളുകൾ പറഞ്ഞു അത് ശഅബാൻ 15 രാത്രിയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത്? വിശുദ്ധ ഖുർആനിന് അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ നാം അവതരിപ്പിച്ചു, ആ രാത്രി ശഅബാൻ 15 അതുകൊണ്ടാണ് അതിന് ബറാത്തിരാവ് എന്ന പ്രത്യേകമായി പേര് വന്നത്, അതുകൊണ്ടാണ് അന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് അന്ന് നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് അന്ന് പ്രത്യേകമായി യാസീൻ ഓതണം എന്ന് പറഞ്ഞത്. ഇതൊക്കെ എന്തിന്റെ പേരിലാണ്? ശഅബാൻ 15 രാവിലാണ് ആ ബർക്കത്താക്കപ്പെട്ട രാവ്. ശഅബാൻ 15 അള്ളാഹു ഖുർആനിനെ അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചോദിക്കുക, ശഅബാൻ 15 ഈ ബിദഅത്തുകൾ ആഘോഷിക്കുന്ന, ഈ തെറ്റായ ആചാരങ്ങൾ ആഘോഷിക്കുന്ന ആളുകൾക്ക് ഈ കാര്യം അറിയോ? അവർക്ക് ഈ കാര്യം അറിയോ? അവര് പോലും വിശ്വസിക്കുന്നത് എന്താ? ഖുർആൻ ഏത് മാസത്തിലാണ് അള്ളാഹു അവതരിപ്പിച്ചത് എന്നുള്ളത് ഒരു മുസ്ലിമായ ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും എലുമ്പുള്ള ഒരു സംഗതിയല്ലേ? ഒരു ചെറിയ കുട്ടിക്ക് പോലും ഒന്നും അറിയില്ലേ? അപ്പൊ ഈ ഒരു തെറ്റായ വിശ്വാസത്തിന്റെ പേരിലാണ് എന്ത് വറാത്തിരാവി എന്നുള്ള തെറ്റായത് കടന്നു വരുന്നത്. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഉള്ളത് എന്താ വെച്ചാല് ഖുർആൻ ഏത് മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ടു, ഏത് രാത്രിയിൽ ഖുർആനിന്റെ അവതരണം നടന്നു എന്നുള്ളത് ഒരു സംശയമില്ലാത്ത വിധം വെക്കാണ്. പക്ഷെ ഇത് വറാത്തിരാവ് ആഘോഷിക്കുന്ന ആളുകൾക്ക് ഇത് അറിയില്ല. അവര് പോലും വിശ്വസിക്കുന്നത് എന്തായിരിക്കും? ഖുർആൻ ഇറങ്ങിയത് റമദാനിൽ തന്നെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഈ ശാബാൻ 15 ഖുർആനിന്റെ അവതരണം നടന്നത് എന്നുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടുകൾ പോലും സ്വഹീഹ് അല്ല എന്ന് മാത്രമല്ല, ഇക്രിമ റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള ചില ആളുകളിൽ നിന്ന് ഖുർആനിന്റെ അവതരണം നടന്ന പിന്നെ രാത്രി ശാബാൻ 15 എന്നുള്ള ഒരു തെറ്റായ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇൻഷാല്ലാ നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങള്, ഷാഫിഈ മദ്ഹബിൽപ്പെട്ട ആളുകൾ പോലും അല്ലെങ്കിൽ ഖുർആനിന്റെ മുഫസ്സിരീങ്ങളിൽ ആരും, അഹ്ലു സുന്നയുടെ ഇമാമിങ്ങളിൽ ആരും ഇത് അംഗീകരിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ളത് ഷാഫി മദബിന്റെ ആളുകളാണല്ലോ, അല്ലെങ്കിൽ ഹനഫി മദബിന്റെ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആളുകളാണല്ലോ ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഇത് ആഘോഷിക്കുന്ന ആളുകള് ഏതാണ്ടൊക്കെ മദബിന്റെ ആളുകളായിരിക്കും. യഥാർത്ഥത്തിൽ ഷാഫി മദബിന്റെ ആളുകൾ പോലും ഇത് അംഗീകരിക്കുന്നില്ല. എന്ത്? ഷാബാൻ 15 രാവിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് എന്നുള്ളത് അവര് പോലും അംഗീകരിക്കുന്നില്ല. മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞു ഈ വിഷയത്തിൽ ഷാബാൻ 15 ഖുർആൻ അവതരിപ്പിച്ചത് എന്നുള്ള വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് ഏതാണ്ട് എല്ലാ മുഫസ്സിരീങ്ങളും അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അത് ഖുർആനിന്റെ നസ്സിനെതിരാണ്. കാരണം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലാണ്, അത് ലൈലത്തുൽ ഖദറിലാണെന്നുള്ളത് ഖുർആനിലുള്ളതല്ലേ? ഷഹ്ർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പിന്നെ അതെങ്ങനെ ഷാബാനിലാണ് എന്ന് പറയും? അവ ബറാത്തിന്റെ അടിസ്ഥാനം തന്നെ തെറ്റാണ്. ബറാത്ത് ആഘോഷിക്കുന്ന ആളുകൾക്ക് ഇത് അറിയില്ല. സൂറത്തുൽ ബഖറയിൽ അള്ള തന്നെ പറഞ്ഞത് എന്താ? ഷഹ്ർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. അതേപോലെ തന്നെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ, അതെന്നാ അത് റമദാനിലാണ്, അത് ഷാബാനിലല്ലോ, അത് റമദാനിലാണല്ലോ. അപ്പോ ഷാബാൻ 15 രാവിലാണ് ഖുർആൻ അവതരിച്ചത് എന്നുള്ള വാദത്തെ ഒരു മുഫസ്സിറും അംഗീകരിക്കുന്നില്ല, ഒരു മുഫസ്സിറും അംഗീകരിക്കുന്നില്ല. ഈ ചില തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് ഉദ്ധരിച്ച് കാണിച്ചു തരാം. ആരൊക്കെ ഇതിനെ എതിർത്ത ആളുകള്, ആരൊക്കെ എതിർത്തിട്ടുണ്ട്? എല്ലാ ആളുകളും എതിർത്തിട്ടുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഈ വാദം അംഗീകരിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ ഇബ്നു ജുറൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഇത് അംഗീകരിക്കാൻ പറ്റൂല. ഇനി ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട് വഹാദിഹി ഹിയ ലൈലത്തുൽ ഖദർ, അല്ല ഖുർആനിനെ ഇറക്കി എന്ന് പറയുന്ന സൂറത്തു ദുഹാനിലെ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഷാബാൻ 15 രാവല്ല, പിന്നെ അത് ഏത് രാവാണ്? വഹാദിഹി, ആ രാത്രി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹിയ ലൈലത്തുൽ ഖദരി ഖത്അൻ, ഗണ്ണിതമായും ആ രാത്രി ഏതാണ്? ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. ലൈലത്തുൽ ഖദർ ഷാബാനില്ല? ലൈലത്തുൽ ഖദർ ഷാബാനിലാണോ? ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷിഫാഉൽ അലീലിൽ ഇതിനെ വിശദീകരിച്ചിട്ട് പറയണേ, ഗണ്ണിതമായും ഉറപ്പായും ആ രാത്രി ഏതാണ്? അത് ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ്. കാരണം എന്നിട്ട് അദ്ദേഹം ആ ആയത്ത് എടുത്തു കൊടുക്കുന്നു ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ, അത് വളരെ വ്യക്തമാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വമൻ സാമ, ഇനി ആരെങ്കിലും വാദിച്ചാൽ അന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാന, അത് ഷഅബാനിന്റെ 15 രാവാണ്, ഷാബാൻ 15 ഈ ദുഹാനിൽ പറഞ്ഞ ലൈലത്തുൽ മുബാറക എന്ന് ആരെങ്കിലും വാദിച്ചാൽ ഫഖദ് ഖാലത്ത, അവന് അബദ്ധം സംഭവിച്ചിരിക്കുന്നു, അവന് ഭീമാബദ്ധം തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് ആര് പറയണേ? ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയണേ. ഇനി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതൊക്കെ ആരാണ്? ഷാഫി മദബിന്റെ ആളുകൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരല്ലേ? സലഫി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യും. അതാര് എത്ര വലിയ ആള് പിന്നെ കണ്ണുരുട്ടിയിട്ട് പറഞ്ഞാലും തെളിവില്ലേ അതുണ്ടെന്ന് നമ്മൾ പറയുക. അവര് സംഘടനയിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഉള്ള ഒരു കാര്യത്തെ മറച്ചു വെക്കാനോ അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം പറയാനോ ഒരിക്കലും എന്തല്ല, അതിന് സലഫികൾക്ക് പറ്റൂല. അതൊരിക്കലും സലഫികൾക്ക് സാധ്യല്ല. കാരണം ഈ പ്രമാണങ്ങളെ പച്ചക്ക് അവതരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകണം ലോകത്തിന്റെ അവസാനം വരെ. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആരാ? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദബിലെ ആളുകൾ അംഗീകരിക്കുന്ന പ്രഗത്ഭനായ പണ്ഡിതനല്ലേ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി? അദ്ദേഹം സൂറത്തു ദുഖാനിന്റെ തഫ്സീറിൽ പറഞ്ഞു എന്തിന് ഈ വാദത്തെ ഗണ്ണിക്കാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, നമ്മുടെ നാട്ടിൽ ഇത് വലിയൊരു പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് ഏത്? ശാബാൻ പതിനഞ്ചാരാവ്. മാത്രല്ല അവരുടെ പുസ്തകങ്ങളിൽ അവരത് എഴുതിയിട്ടുണ്ട്. ഇർഫാദിലും സെൻസിംഗിലും അതേപോലെയുള്ള പൂങ്കാവനത്തിലൊക്കെ അവരത് എഴുതി വിടുകയാണ്. ഏഴത്തിൽ കതിറിനേക്കാൾ രണ്ട് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണേത് ശാബാൻ പതിനഞ്ചിന്. എന്താ അതിന്റെ പിന്നിലുള്ള ചരിത്രം അറിയില്ല. എന്നിട്ട് അന്ന് നോമ്പൊൽക്കാണ്, നൂറ് റക്കായത്ത് നിസ്കരിക്കാണ്, അതേപോലെ ആറ് റക്കായത്ത് വേറെ നിസ്കരിക്കാണ്, യാസീൻ ഓതുകയാണ്, മൂലിയമാരെ വിളിക്കുകയാണ്, മുസ്ലിയാക്കന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്, പൈസ ചെലവാക്കുകയാണ്, ഈ ബിദാത്തുകൾ ചെയ്യാണ്, മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിക്കുകയാണ്. അപ്പൊ ഇബ്നു കസീർ പറഞ്ഞതെങ്കിലും ഒന്ന് എടുത്ത് നോക്കിക്കൂടെ? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്ത്? വമൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, കേട്ടോളൂ, ആരെങ്കിലും പറഞ്ഞാൽ, ഇന്നഹ ലൈലത്തു നിസ്ഫു മിൻ ഷഅബാന, ഖുർആൻ അവതരിപ്പിച്ചു എന്ന് പറയുന്ന ആ രാത്രി, സൂറത്തു ദുഹാനിൽ പറഞ്ഞ ആ രാത്രി, അത് ഷഅബാൻ പതിനഞ്ചിനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അവൻ ഏറ്റവും വലിയ സത്യത്തിൽ നിന്ന് വളരെ വിദൂരത്താണ്. ആരാ പറയുന്നത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. അവൻ സത്യത്തിൽ നിന്ന് വളരെ വിദൂരത്ത. കാരണം എന്താ? ഫൈനലസ്സൽ ഖുർആൻ അന്നഹ ഫീ റമളാൻ, ഖുർആൻ ഗണ്ണിതമായി പറഞ്ഞ കാര്യല്ലേ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. എന്ത് അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം? ഖുർആൻ ഗണ്ണിതമായി പറഞ്ഞു ഇത്, അത് റമദാനിലാണ് ഖുർആൻ അവതരിച്ചത് എന്നുള്ളത് ഖുർആൻ ഗണ്യതമായി പറഞ്ഞ കാര്യമാണ്. അപ്പൊ ആരെങ്കിലും അത് ഷാബാൻ പതിനഞ്ചിനാണ് എന്ന് വാദിച്ചാൽ അവൻ സത്യത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ് എന്നുള്ളത് ആരാ പറഞ്ഞത്? ഷാഫി പണ്ഡിതനായി ഇവര് പിന്നെ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ പ്രഗത്ഭനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയണം. ഇനി ബാക്കിയുള്ള ഏതാണ്ട് എല്ലാ തഫ്സീറുകളിലും പിന്നെ അല്ലാമ ശൻകീത്തിയുടെ അൽവാഉൽ ബയാൻ എന്ന തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഈ രാവ് കൊണ്ടുള്ള ഉദ്ദേശം ഷാബാൻ പതിനഞ്ചിനാണ് എന്ന് പറഞ്ഞാൽ ഇന്നഹ ദഅവ ബാത്തില, അവന്റെ വാദം അടിസ്ഥാനമില്ലാത്ത പൊട്ടൻ വാദമാണ്, തെറ്റായ വാദമാണ്, അബദ്ധ ജടിലമായ വാദമാണ് അത് എന്നുള്ളത് അല്ലാമ ശൻകീത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്. ഇനി മാത്രമല്ല, അതിൽ ഒരു തെളിവ് കൂടി നമ്മൾ പറയണം. ആരാ പറഞ്ഞതറിയോ? ഇമാം റാസി, വലിയ ഹോജ എന്ന് പറഞ്ഞിട്ട് പിന്നെ സമസ്തക്കാർ കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ ഷാഫി മദബിന്റെ ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരു പണ്ഡിതനാണല്ലോ ആര്? പിന്നെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം റാസി തങ്ങൾ എന്താ ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞത്? ഇമാം റാസി പറഞ്ഞത് ഇത് ഷാബാൻ പതിനഞ്ചിനാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്നാണോ ഇമാം റാസി പറഞ്ഞത്? അല്ല. ഇമാം റാസി പോലും പറഞ്ഞു, എന്താ പറഞ്ഞത് അറിയോ? ഷാബാൻ പതിനഞ്ചിനാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ അവർക്കുള്ള ഖണ്ഡനമാണ് ഇമാം റാസി കൊടുക്കുന്നത്. ഇമാം റാസി എന്ന് പറഞ്ഞിട്ട് അവരേറ്റു നടക്കുന്ന വലിയ ആളല്ലേ. ഇതൊക്കെ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കും, ഇതൊക്കെ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും വിഷയം എന്താണെന്നുള്ളത്. കാരണം ഷാബാൻ പതിനഞ്ചിനാണ് ഖുർആനിനെ അവതരിപ്പിച്ചത് എന്നുള്ള തെറ്റായ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഷാബാന് പതിനഞ്ചിന്റെ എല്ലാ ഖുറാഫാത്തുകളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ചരിത്രം അവർക്ക് പോലും അറിയില്ല. ഇമാം റാസി പറയാൻ എന്താ പറയണത് അറിയോ? വഅമ്മൽ ഖായിലൂന, പറയുന്ന ആളുകൾ, ബിഅന്നൽ മുറാദ മിനൽ ലൈലത്തിൽ മുബാറകത്തിൽ മദ്കൂറത്തി ഫീ ഹാദിഹിൽ ആയത്തി ഫീ ലൈലത്തിൽ നിസ്ഫു മിൻ ഷഅബാൻ, ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇമാം റാസി പറയാണ് ഈ ലൈലത്തുൽ മുബാറകത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഷാബാൻ പതിനഞ്ചാം രാവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അങ്ങനെ പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫമാ റഅയ്തു ലഹും ഫീഹി ദലീലൻ യുഅവ്വലു അലൈഹി, അവർക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു തെളിവും ഞാൻ കണ്ടിട്ടില്ല. ഖുർആൻ പറഞ്ഞല്ലേ, പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളുടെ മുതല് അന്യായമായി തിന്നുന്നു അല്ലേ, അഹ്ലു കിതാബുകാരുടെ പണിയെടുക്കുന്നു, സത്യത്തെ മറച്ചു വെക്കുന്നു. എത്ര സത്യ ഖുർആൻ പറഞ്ഞേ, എത്ര സത്യ ഖുർആൻ പറഞ്ഞത്. ഇപ്പൊ മംഗലാപുരം ഭാഗത്ത് നമ്മുടെ ദാരിമിന്റെ നാട്ടില് ഒരാള് റജബിന് ദാരിമിയാണ്, അയാള് ഖുത്ബ നടത്തിയാർന്നോ റജബ് മാസത്തിൽ കഴിഞ്ഞ മാസം. അയാള് പറഞ്ഞ അന്ന് നോമ്പില്ല, ആ നോമ്പ് വിദ്യാർത്ഥി, അയാളെ കിതാബിലുള്ളത് പറഞ്ഞു. ആകെ ഒച്ചയും ബഹളം. ദാരിമിയാണ് അയാള്, അയാള് പഠിച്ച കിതാബിൽ എന്താ ഉള്ളത്? ഉള്ളത് ഇതാണ്. അറിയാണെങ്കിലും കിതാബിലുണ്ടോ? ഇല്ല. അതൊക്കെ വരെ ഖുറാഫാത്തുകളാണ്. അയാൾ എന്ത് ചെയ്തു? അത് വിദേഹത്താണെന്ന് പറഞ്ഞിട്ട് ഉഗ്ര പ്രസംഗം ഇവിടെ സുന്നി പള്ളിയില്.
സമസ്തകാര പള്ളിയില്. ആ കുത്തുമ്പക്ക് ശേഷം ഭയങ്കര ബഹളവും ഒച്ചുമുളിയായി ധാരമിയോ രണ്ട് ധാരമിയോട് ചോദിച്ചാൽ അതിന്റെ വിശദീകരങ്ങൾ കിട്ടും. അയാൾ എന്താ അയാള് കിതാബിലുള്ളത് പറഞ്ഞു, അങ്ങനെ ഒരു നോമ്പില്ല എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പിന്നെ പ്രത്യേകമായൊരു നോമ്പില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രസംഗിച്ചു കിതാബിലുള്ളത് അത് വിധേയത്താണെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചു. ഇതാണ് സംഗതി. ഇവരിതിനെ മറച്ചുവെക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇമാം റാസി പറയണത്, അവർക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല. എന്തിന്? ശബാൽ 15 രാവിലാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇക്രിമയെ പോലുള്ള ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് തെളിവില്ല. ഇമാം റാസി പറയണേ, അങ്ങനെ പറയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു അവർക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു തെളിവില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വൈന്നമാ ഖനഉ ഫീഹി ബി അന്ന ഖലൂഹൻ ബാദിന്നാസി. ഇവരെന്താ ചെയ്യുന്നത്? ചില ആളുകളിൽ നിന്ന് അഡ്രസ് ഇല്ലാതെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ജനങ്ങളുടെ വാക്കുകളിൽ, ജനങ്ങളുടെ വർത്തമാനങ്ങളിൽ, സംസാരങ്ങളിൽ അവർ തൃപ്തിപ്പെടുക ാണ് ചെയ്യുന്നത്. ഫൈൻ സഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി കലാമുൻ ഫല മസീദ അലൈഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു കലാം, ഒരു വർത്താനം, ഒരു ഖബർ നമുക്ക് സ്വഹീഹായിട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്തൊക്കെ നമ്മൾ വേറെ സംസാരം പറയാൻ പാടില്ല. വൈല്ലാ ഫൽഹഖു ഹുവൽ അവൽ. അതുകൊണ്ട് തന്നെ സത്യം, ഇവിടെ സത്യം എന്താണ്? ഒന്നാമത്തെ അഭിപ്രായമാണ്. ഏതഭിപ്രായം? ശവാൻ 15 ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് പിന്നെന്താ? ഖുർആൻ തന്നെ നസ്സായി പറഞ്ഞതുപോലെ റമദാനിലാണ് ഖുർആനിന്റെ അവതരണം നടന്നത്, ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ്. അതാണ് ഇവിടെ ഹക്ക്, അതാണ് സത്യം. മറ്റുള്ളതിനെ അവലംബിക്കാൻ പറ്റുന്ന ഒരു തെളിവും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് ഇമാം റാസി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ, അദ്ദേഹത്തിന്റെ തഫ്സീറില് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയണം. അപ്പോ ഇത് ഇമാം ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇബിൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഇബിൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വജുംഹൂറുൽ ഉലമാ അലാ അന്നഹാ ലൈലത്തുൽ ഖദർ. ഇസ്ലാമിക ലോകത്തുള്ള, മുസ്ലിം ലോകത്തുള്ള ഏതാണ്ട് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു, ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു അത് ലൈലത്തുൽ ഖദർ തന്നെയാണ്. വമിൻഹും മൻ ഖാല, അവരുടെ കൂട്ടത്തിൽ പറഞ്ഞ ചില ആളുകളുണ്ട്, ഇന്നഹാ ലൈലത്തുൽ മിൻ ഷാബാൻ, ഖുർആനിന്റെ അവതരണം നടന്നത് അത് ഷാബാൻ 15 എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. വഹുവ ബാത്തിലുൻ, അത് ബാത്തിലാണ്, തെറ്റാണ്, അസത്യമാണ്, അത് ബാത്തിലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ല തന്നെ അവന്റെ ഖുർആനിൽ പറഞ്ഞല്ലോ, ഷഹ്റു റമദാനല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ളത് അല്ല തന്നെ അവന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വേറെ വർത്താനത്തേക്ക് പോണ് എന്നുള്ളത് ഇബിൻ അറബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാണ്. അപ്പോ ഇതിനെ ശാബാൻ 15 വറാത്തിരാവ്, ആ പിന്നെ ആഘോഷങ്ങളുടെ, അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, നോമ്പിന്റെ, നിസ്കാരത്തിന്റെ അടിച്ചറ തന്നെ ഇവിടെ തകരുക. കാരണം എന്തുകൊണ്ടാണ് ഈ അന്ധവിശ്വാസങ്ങൾ വന്നത്? അന്നാണ് അള്ള ഖുർആൻ അവതരിപ്പിച്ചത് ശബാൻ 15. അത് ആ വിശ്വാസം തന്നെ തെറ്റാണ്. ഒരാളും അത് അംഗീകരിച്ചിട്ടില്ല, ആരും അത് അംഗീകരിച്ചിട്ടില്ല. ഷാഫി പണ്ഡിതന്മാർ പോലും അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിനാണ് നമ്മൾ ഈ തെളിവുകൾ ഇത്ര വിശദമായിട്ട് പറഞ്ഞത്. അപ്പൊ ഇതെന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇനി ഇതിന്റെ പേരിലുള്ള ആരാധനകള്, അങ്ങ് പ്രത്യേകമായിട്ടുള്ള നിസ്കാരങ്ങള്, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, അങ്ങ് പ്രത്യേകമായി നോമ്പ് അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. കാരണം ഇതിന്റെ അടിത്തറ തന്നെ തെറ്റാ. പിന്നെ ബാക്കിയുള്ള ആരാധനകൾക്ക് അവിടെ പ്രസക്തിയില്ലല്ലോ. ശബാൻ 15 പ്രത്യേകമായ നോമ്പ് തെളിവില്ല. അതേപോലെ തന്നെ അന്ന് പ്രത്യേകമായ നിസ്കാരം സ്വലാത്തുൽ അൽഫിയ, സ്വലാത്തുൽ അൽഫിയ 100 നിസ്കാരം, 100 നിസ്കാരം ഓരോ റക്കാത്തിലും 10 കുൽഹല്ലാഹു ആയത്, അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടുള്ള സ്വലാത്തുൽ അൽഫിയ എന്നുള്ളത് അറിയപ്പെട്ട നിസ്കാരം. ഈ സ്വലാത്തുൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാല്, ഈ ശബാൻ 15 രാവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറെ സംഗതികളുണ്ട്. അതിൽ ഏതാണ്ട് ഭൂരിഭാഗം റിപ്പോർട്ടുകളും മൗലൂ ആണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. മൗലൂ എന്ന് പറഞ്ഞാൽ എന്താ? കള്ള ഹദീസുകളും കള്ള വർത്തമാനങ്ങളുമാണ് ഏത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഏതാണ്ട് എല്ലാം. ബാക്കിയുള്ളതോ? ബാക്കിയുള്ളത് വായിഫുമാണ്. ഇപ്പോ സ്വലാത്തുൽ അൽഫിയ എന്താ? 100 നിസ്കാരം. ഈ 100 നിസ്കാരം എന്നുള്ളത് ശബാൻ 15 രാവിലെ നിസ്കരിക്കാൻ ആളുകള്, ശബാൻ 15 ഇത് നിസ്കരിക്കുകയാണ്. ഏത്? പിന്നെ സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്ന നിസ്കാരം. ഈ നിസ്കാരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ നിസ്കാരം ഇതെങ്ങനെ വന്നത് അറിയങ്ങള്, അതിന്റെ ചരിത്രം പോലും ആര് വിശദീകരിച്ചിട്ടുണ്ട് അറിയോ? ഷാഫി പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. സ്വലാത്തുൽ അൽഫിയ എന്നുള്ളത് നബി നിസ്കരിച്ചിട്ടില്ല, ദീർഘമായിട്ടുള്ള നിസ്കാരം നബി നിസ്കരിച്ചിട്ടില്ല. സ്വഹാബികൾ അത് ചെയ്തിട്ടില്ല. ആദ്യത്തെ 3 തലമുറകളിൽ, ഉത്തമ നൂറ്റാണ്ടില് ഈ നിസ്കാരം നടന്നിട്ടില്ല. പിന്നെ ഈ സ്വലാത്തുൽ അൽഫിയ എങ്ങനെ കടന്നു വന്നു?
അതിനെ കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് നോക്കിക്കോ. ആ സ്വലാത്തുൽ അൽഫിയ കടന്നു വന്നതിന്റെ ചരിത്രം പണ്ഡിതന്മാരെ വിശദീകരിച്ചത് മഹാനായ ഇമാം അബൂബക്കർ തുർത്തൂസി റഹ്മത്തുല്ലാഹി അലൈഹി അബു മുഹമ്മദുൽ മഖ്ദസിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ആരെ? തുർത്തൂസി, അബൂബക്കർ തുർത്തൂസി. അദ്ദേഹം പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥണ്ട് അൽ ഹവാദിസു വൽ ബിദഅ എന്ന് പറയുന്ന ബിദഅത്തുകളെ കുറിച്ച്, നൂതനമായ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് ഈ സലാത്തുൽ അൽഫിയ അതെങ്ങനെ വന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നത് കേട്ടോ, വളരെ രസകരമാണ്. ബിദഅത്തിന്റെ ഒക്കെ ചരിത്രം എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരാളത് തുടങ്ങും, ബാക്കിയുള്ളവർ തെളിവ് നോക്കൂല, അയാളെ പിന്തുടരും. ഇതാണ് സംഭവിക്കുക, തെളിവില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന അപകടം. അദ്ദേഹം വിശദീകരിക്കാനുണ്ട്. അബു മുഹമ്മദ് അൽ മഖ്ദസി പറഞ്ഞു, എന്ത് ഈ സലാത്തുൽ അൽഫിയ ആദ്യമായിട്ട് ആ നിസ്കാരം തുടങ്ങുന്നത് ഷാമിലാണ്. ഷാമിൽ എവിടെ വെച്ചിട്ടാ? ബൈത്തുൽ മഖ്ദിസിൽ വെച്ചിട്ടാ. ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അക്സ. ഷാം എന്ന് പറയുമ്പോ പിന്നെ സിറിയ, ഫലസ്തീന്, പിന്നെ അറിയാലോ ജോർദാൻ, ലബനാൻ, ഇങ്ങനെയൊക്കെയുള്ള മൊത്തത്തിലുള്ള ഏരിയ ആണ് കേട്ടോ ഷാം. പിന്നീടാണ് അത് വിഭജിക്കപ്പെട്ടത്. പിന്നെ അദ്ദേഹം പറയണ എന്താണോ, പിന്നെ അബൂബക്കർ തുർത്തൂസി മുഹമ്മദുൽ മഖ്ദസിയിൽ നിന്ന് ഉദ്ധരിക്കാണ്. പിന്നെ സ്വലാത്തുർ റാഹിബ് പറഞ്ഞിട്ട് ഉള്ള നിസ്കാരം, പിന്നെ അതേപോലെ തന്നെ പിന്നെ ഷാബാൽ 15 ഈ സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്ന 100 റക്അത്ത് നമസ്കാരം, അതിന്റെ ഉദ്ഘാടനം, അത് തുടങ്ങിയതിന്റെ ചരിത്രം, അത് നമ്മളാ എഴുതിച്ച പുസ്തകങ്ങളല്ലോ. അദ്ദേഹം വിശദീകരിക്കാൻ അദ്ദേഹം പറയണത് ലം യകുൻ ഇന്ദന ബൈത്തുൽ മഖ്ദിസി ഖത്തുൻ സ്വലാത്തുർ റഗായിബ് ഹാദിഹി അല്ലതി തുസല്ലി ഫി റജബ്. റജബ് മാസത്തിൽ നിസ്കരിക്കുന്ന ഈ സ്വലാത്തുർ റഗായിബ് നിസ്കാരം ഞങ്ങളുടെ നാട്ടില് ബൈത്തുൽ മുഖദ്ദസിൽ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഷാബാലിലുള്ള ഈ നിസ്കാരം, ഇന്ന് നമ്മൾ കാണുന്ന നിസ്കാരം ഞങ്ങളുടെ ബൈത്തുൽ മുഖദ്ദസിൽ ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ നാട്ടിൽ അത് ഉണ്ടായിരുന്നില്ല. ഇന്ദന ഫി സനത്തി സമാനും വാർബായി വാർബോമിയ, അതിന്റെ ഡേറ്റ് പോലും ഇതാ പിടിച്ചോ, എത്ര 448 ആദ്യമായിട്ട് ഈ നിസ്കാരം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാ? അള്ളാഹുന്റെ റസൂലാണോ? അബു ബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണോ? ആരുമല്ല. സഹാബികൾ ആരെങ്കിലും ആണോ? ആരുമല്ല. താബിഈങ്ങളാണോ? അല്ല. ഏതാ വർഷം? ഹിജ്റ വർഷം 448 ആദ്യമായിട്ട് ഈ നിസ്കാരം ആരംഭിക്കുന്നത്. ഒരു വിദേഹത്ത് കടന്നു വന്ന കോലത്തെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ്. എന്നിട്ട് എന്താ സംഭവം എന്നറിയോ? അദ്ദേഹം പറയണേ 448 ഒരു സംഭവം നടന്നു ഞങ്ങളുടെ പള്ളിയിൽ. ഖദിമ അലൈന ഫി ബൈത്തുൽ മഖ്ദിസ് റജുലുൻ മിൻ നാബൽസ് യുറഫു ബി ഇബ്നു അബിൽ ഹംറ, അബുൽ ഹംറ എന്ന് പറയുന്ന ഒരാള് നാബൽസിൽ നിന്ന് ഞങ്ങളുടെ പള്ളിയിലേക്ക് വന്നു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നു. ഇബ്നു അബുൽ ഹംറ എന്ന ആളെ പേര്, അയാള് വന്നു. എന്നിട്ട് വക്കാന ഹുസ്നു തിലാവ, വളരെ മനോഹരമായിട്ട് ഖുർആൻ പാരായണം ചെയ്തിരുന്നു അയാള്. ഫഖാമ യുസല്ലി ഫിൽ മസ്ജിദിൽ അക്സ ലൈലത്തുൽ മിൻ ഷാബാൻ, അയാളെന്ത് ചെയ്തു? അന്ന് ഷാബാൻ 15 അയാൾ നിസ്കരിക്കാൻ തുടങ്ങി. വളരെ മനോഹരമായിട്ടുള്ള ഖിറാഅത്താണ് ആരത്, ഇബ്നു അബുൽ ഹംറായിന്റെ. അങ്ങനെ അയാള് ഷാബാൻ 15 പിന്നെ ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കാരം തുടങ്ങി. ഫഅഹറമ ഖൽഫഹു റജുലിൽ, അങ്ങനെ അയാളെ നിസ്കരിച്ചപ്പോ അയാളെ പിന്നിൽ നിന്നിട്ട് വേറൊരാൾ നിന്നു, അയാളെ പിന്നിൽ ഒരാള് മാമുമായിട്ട് തുടർന്നു. ഫമാ ഖതമഹ ഇല്ലാ വഹും ജമാഅത്തുൻ കസീറ, അയാളത് നിസ്കരിച്ച് അവസാനിപ്പിച്ചപ്പോ വലിയൊരു സംഘം അയാളെ പിന്നില്, വലിയൊരു ജമാഅത്ത് അല്ലെ. അതാണെന്ത്, നമ്മളെ കേരളത്തിലെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കോലാണത്. ഇങ്ങനെയാണ് കേരളത്തിലെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന സുന്നികൾ എന്ന് പറയുന്ന സുന്നത്തില്ലാത്ത ആളുകളുടെ കോലൊക്കെ ഇങ്ങനെ തന്നെയാണ്, അവരുടെ ഏതാണ്ട് എല്ലാ പരിപാടികളും ഇങ്ങനെ തന്നെ. അപ്പൊ ഇതാര് പറയണേ? ഇദ്ദേഹം വിശദീകരിക്കാണ്. അങ്ങനെ പിന്നെ പിന്നെ സലാം വീട്ടിയപ്പോയൊക്കെ എന്തായി, വലിയൊരു ജമാഅത്ത് ഇയാളെ പിന്നില്. സുമജാഫിലാമിൽ കാബിൽ, അങ്ങനെ അയാൾ പോയി, എല്ലാരും പോയി. അടുത്ത കൊല്ലം വന്നു. അടുത്ത കൊല്ലം ജനങ്ങൾ ഇത് കാത്തിരിക്കല്ലേ, ഇതല്ലേ വിദേഹത്ത്, നമ്മളെ തറവാട്ടിൽ നടന്നു തരുന്നതല്ലേ, തെളിവന്വേഷിക്കോ? അല്ല, നമ്മുടെ മഹലിലുള്ളതല്ലേ അല്ലെ, നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നതല്ലേ, നമ്മുടെ ഉപ്പാപ്പ ചെയ്തതല്ലേ, ഇതാണ് കോലം. നിങ്ങൾ പഠിച്ചു നോക്കി, ഓരോ വിദേഹത്തും കടന്നു വരുന്ന കോലതാണ്. എന്നിട്ട് അങ്ങനെ അടുത്ത കൊല്ലം വന്നു. അങ്ങനെ സുമജാഫിലാമിൽ കാവിലി ഫസല്ലാമാഹു ഖൽഖുൻ കസീർ, അങ്ങനെ മൂപ്പര് വന്നു, പുരസ്കരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ പിന്നില് കുറെ ആളുകള്. വശാഅത്ത് ഫിൽ മസ്ജിദി, അങ്ങനെ അത് പള്ളിയിൽ വ്യാപിച്ചു. വന്തശറത്തി സ്വലാത്ത് ഫിൽ മസ്ജിദിൽ അക്സ, ഈ നിസ്കാരം പിന്നീട് മസ്ജിദുൽ അക്സയിൽ ഇത് വ്യാപകമായി. ബുയൂത്തിന്നാസിയോ മനാജിലിയും, പിന്നീട്
പള്ളിനകത്ത് പോയി ജനങ്ങളുടെ വീടുകളിലേക്ക്. ഈ ആളുകളെല്ലാം നിസ്കരിക്കാൻ വരുന്നത് വീടുകളിൽ വെച്ചിട്ടും അവരുടെ സ്ഥലങ്ങളിൽ വെച്ചിട്ടും ഒക്കെ എന്താണ് ഇത് ആളുകൾ നിസ്കരിക്കാൻ തുടങ്ങി. സുമ്മസ്തഖറത്ത്, പിന്നെ അത് സ്ഥിരപ്പെട്ടു. കാന്നഹ സുന്നതുൻ ഇലാ യൗമിന ഹാദ, ഇന്ന് ആളുകൾ ധരിച്ച പോലെ ഒരു സുന്നത്തായിട്ട് ഇന്ന് അതെന്തായി സ്ഥിരപ്പെട്ടു. കണ്ടോ, ഇത് ചരിത്രമാണ്, ഇത് പഠനമാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ രേഖയാണ്, തെളിവാണ്, ശ്രീപണ്ഡിതന്മാർ ആധികാരികമായി എഴുതി വെച്ചതാണ്. അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതെന്തായി ഒരു സുന്നത്തായിട്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നു. ആലോചിച്ചോ, നിങ്ങൾ കോലം വലിയൊരു വിദാത്ത് വന്ന കോലാണിത്. എന്നിട്ട് അതിന്റെ അടിയിലൊരു രസം എന്താ അറിയോ, അബൂബക്കർ തൊർത്തൂശി ചോദിച്ചു, എന്ത് അബൂമഖ്ദസി ആണല്ലോ അത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ അബൂബക്കർ തൊർത്തൂശി ചോദിച്ചു, എന്ത് കുൽത്തുലഹു ഫാന റൈത്തുക തുസല്ലി ഹാഫി ജമാഅത്തിൻ, അല്ല നിങ്ങള് വലിയ വർത്താനൊന്നും പറയണ്ട, നിങ്ങള് ഞാൻ ആ ജമാഅത്തിൽ കണ്ടല്ലോ, നിങ്ങള് നിസ്കരിക്കുന്നത് കണ്ടല്ലോ. ആരോട് ചോദിക്കാണ്? അബൂ മുഹമ്മദുൽ മഖ്ദസി ആണല്ലോ ഈ സംഭവം വിശദീകരിച്ചു കൊടുക്കുന്നത്. ഈ സ്വലാത്തുൽ അൽഫിയുടെയും റായിബ് ഇസ്കാരത്തിന്റെയും പിന്നെ വിശദീകരിച്ച് തുടക്കം വിശദീകരിച്ചു കൊടുക്കാണ് മഖ്ദസി. അപ്പൊ അദ്ദേഹത്തോട് ഇയാള് ചോദിക്കാറുണ്ട്, ആ ജമാഅത്തിൽ നിങ്ങളുണ്ടായിരുന്നല്ലോ, പിന്നെ എങ്ങനെ നിങ്ങളത് വിദഗ്ധാണെന്ന് പറയാ, ഇങ്ങനെയാണ് അത് തുടങ്ങിയതെന്ന് എങ്ങനെ പറയാ, ആ ജമാഅത്തിൽ നിങ്ങളെ ഞാനും കണ്ടല്ലോ. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ പറയുക, കാലനാം, അതെ ഞാനുണ്ടായിരുന്നു. വാസ്തഗ്ഫിറുല്ലാഹ മിൻഹ, എനിക്ക് വിവരമല്ലായിരുന്നു, ഞാനതിൽ കൂടി. വാസ്തഗ്ഫിറുല്ലാഹ മിൻഹ, ഞാൻ അള്ളാഹുവിനോട് ആ കാര്യത്തിൽ നിന്നും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, അള്ളാഹ് എനിക്ക് പുറത്തരട്ടെ. ഇതാണ് എന്തിന്റെ തുടക്കം, ഇതാണ് ഇതിന്റെ തുടക്കം. ഏതിന്റെ? ഈ ശാബാൻ 15 നിസ്കരിക്കുന്ന സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്നതിന്റെ തുടക്കം ഇതാണ്. മാത്രമല്ല ഇതിനെ പറ്റി പറയുന്ന ഹദീസുകൾ, അതുകൊണ്ട് തന്നെ ഇതിങ്ങനെയാണല്ലോ തുടങ്ങിയത്. പിന്നെ അതിന് ഹദീസ് ഉണ്ടാവുമോ? എന്നിട്ട് കാണാം അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, പിന്നെ ഇതിങ്ങനെ ഇത്ര 100 നിസ്കരിച്ചാൽ അതിന് ഇന്നതെന്ന് പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്. അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസും ഈ ചരിത്രം കൂടി നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിന്റെ ലിങ്ക് മനസ്സിലാവും, ഇത് എങ്ങോട്ടാ പോണെന്നുള്ളത്. അല്ലേ, ഷിയാക്കൾക്ക് പോണം, പെട്ടെന്ന് അതിന്റെ ലിങ്ക് മനസ്സിലാക്കാം. ഒന്ന്, ഈ ചരിത്രം എങ്ങനെയാണുള്ളത്, പിന്നെ ഇതിനെ സ്വലാത്തുൽ അൽഫിയെ പറ്റി പറയപ്പെടുന്ന ഹദീസ് പിന്നെ നിവേദനം ചെയ്യപ്പെടുന്നത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിക്കണമെന്ന് പറഞ്ഞിട്ടാ. അതുകൊണ്ട് തന്നെ പിന്നെ ഏതാണ്ട് പിന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു അതിനെ പറ്റി പറയുന്ന ഹദീസ് തന്നെ മൗദുവാ, ഉറപ്പല്ലേ മൗദുവാണെന്നുള്ളത്. കാരണം ആരുണ്ടാക്കി, ഇവരുണ്ടാക്കിയല്ലേ, അപ്പത് മൗദുവല്ലേ, കള്ള ഹദീസല്ലേ, കള്ള ഹദീസാണ്. അപ്പതിന് മൗദുവാണെന്നുള്ളത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഷാഫി മതവിട്ട പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട്. ആര്? ഇമാം നവവി പോലും പറഞ്ഞിട്ടുണ്ട്. ഏത്? ഇശാബ 15 നിസ്കാരത്തെ കുറിച്ച്. നമ്മൾ അവർക്ക് കിതാബ് ഒന്ന് കൊണ്ടുപോയിട്ട് ഇത് കാണിച്ചു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫിഈ അംഗീകരിക്കുന്ന പണ്ഡിതനല്ലേ ഇബ്നുൽ ജൗസി, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ, അദ്ദേഹത്തിന്റെ മൗദുആത്തുകളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതിന്റെ സനദുകൾ പറഞ്ഞിട്ട് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹാദാ ഹദീസുൻ, ഈ ഹദീസുണ്ടല്ലോ, ലാ നശുക്കു അന്നഹു മൗദൂഉൻ, ഇതിലൊരു ഡൗട്ടും ഇല്ല, എന്ത് ഇത് മൗദൂ ആണ്, കാള ഹദീസാണ് എന്നുള്ളതിന് ഒരു ഡൗട്ടും നമുക്കില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ജുംഹൂർ റിവാത്തി ഫി തുർക്കി സലാസതി മജാഹിബ് ഫീഹിം ദുഅഫാ വൽ ഹദീസ് മഹാദൻ ഖത്ത്, അതൊരിക്കലും എന്താണ് സംഭവിക്കൂല, ഇത് ഹദീസ് എന്താണ് മൗദൂആണ് എന്നുള്ള കാര്യത്തിൽ ഒരു പിന്നെ സംശയവും ഇല്ല എന്നുള്ളത് ആര് പറയണേ? ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയണേ. ഇനി ഇത് ഇബ്നുൽ ജൗസി മാത്രമല്ല, ഇത് കുറിച്ച് ഷാബാൻ 15 നോമ്പാകട്ടെ, ഷാബാൻ 15 പിന്നെ നമസ്കാരാകട്ടെ, ഷാബാൻ 15 മറ്റുള്ള ആരാധനകളാകട്ടെ, ഇതിനെപ്പറ്റി നേരത്തെ പറഞ്ഞതുപോലെ ഷാഫി പണ്ഡിതന്മാര് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു പിന്നെ ഉദാഹരണം പറഞ്ഞാല് പിന്നെ ഇമാം ഷാത്തവി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലെ, പ്രഗത്ഭനായ പണ്ഡിതനാണ്, അദ്ദേഹം ബിദഅത്തുകളെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇത്തിസാമില് ബിദഅത്തിനുള്ള ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഇതാണ്. ഏത്? ഷാബാൻ 15 ഈ ആരാധനാ കർമ്മങ്ങള് ബിദഅത്തിനുള്ള ഉദാഹരണമായിട്ട് അദ്ദേഹം കൊണ്ടുവരികയാണെന്ത്, പിന്നെ ഉദാഹരണമായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നു, ഇൽതിസാമി സിയാമു യൗമു നിസ്ഫി മിൻ ഷാബാൻ, ഷാബാൻ 15 അന്ന് പിന്നെ നോമ്പ് നൽകുക, ഖിയാമു ലൈലത്തിഹി അന്ന് നിസ്കാരം നിസ്കരിക്കുക. ഇത് ഇമാം ഷാത്തബി എന്ന് പറയുന്നത് എന്ത് വിദേഹത്തിനുള്ള ഉദാഹരണമായിട്ട് ഇമാം ഷാത്തബി പറയുന്നത് രണ്ട് കാര്യങ്ങൾ എടുത്ത്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വിദേഹത്തിനുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞ കൂട്ടത്തില് രണ്ടെണ്ണം അദ്ദേഹം എടുത്തു പറയുന്നത് ഏതാ? ഒന്ന് ഷാബാൻ 15 നിസ്കാരവും ഷാബാൻ 15 നോമ്പും. ഇതൊന്നും പിന്നെ നമ്മളാരും പിന്നെ എഴുതി വെച്ച കാര്യങ്ങളല്ലല്ലോ. ഇവരൊക്കെ അംഗീകരിക്കുന്ന ശാഫി മതവിൽപ്പെട്ട പണ്ഡിതന്മാര് അംഗീകരിക്കുന്ന ആളുകളാണല്ലോ ഇവരൊക്കെ. ഇതേപോലെ തന്നെ മുഹമ്മദ് അബ്ദുസ്സലാം ശുഖൈരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞു. എന്താ പറഞ്ഞത്? പിന്നെ എങ്ങനെ ഈ സലാത്തുൽ അൽഫിയെ കുറിച്ച് അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ വലം യൽത്തി ബിഹ ഖബറുൻ വലാ അസറുൻ, ഒരു ഖബറോ ഹദീസോ അല്ലെങ്കിൽ സഹാബികളിൽ നിന്നോ താബിഈങ്ങളിൽ നിന്നോ ഒന്നും അതിന് വന്നിട്ടില്ല. ഇല്ല ളൈഫുൻ, വന്നത് എന്താണ്? ളൈഫ അവ മൗദൂഉൻ, അല്ലെങ്കിലോ മൗദൂഉ അതിൽ വന്നിട്ടുള്ള ഒക്കെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു വലാ യഗ്തറ ബിദിക്രിഹി ലാ സ്വാഹിബുൽ കൂതി വല ഹിയാ വഗൈരിഹിമ വലാ ബിദിക്രി തഫ്സീർ സ്തായിബി അന്നഹ ലൈലത്തുൽ ഖദർ. അദ്ദേഹം പറയുന്നത് ചില ആളുകളുടെ ഗ്രന്ഥങ്ങളിൽ ഇത് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോ ഇമാം ഗസ്സാലിന്റെ ഹിയാ ഉലൂമുദ്ദീൻ അതിൽ എന്ത് വന്നിട്ടുണ്ട്? ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തില്ല, ഒരടിസ്ഥാനവും ഇല്ല. അതൊക്കെ ശാഫി പണ്ഡിതന്മാരാ. മാത്രല്ല ഇത് ഇതിനെപ്പറ്റി പ്രോത്സാഹിപ്പിച്ച പിന്നെ എടുത്തുദ്ധരിക്കുന്ന ഒരാളാണ് ആര്? ഇമാം ഗസ്സാലി. അദ്ദേഹത്തിന്റെ ഹിയാലിൽ ഉണ്ട് എന്നുള്ളതാ പറയല്. എന്നാല് ഇമാം ഗസ്സാലി തന്നെ പറഞ്ഞ എന്താ അറിയോ? ഇമാം ഗസ്സാലി തന്നെ അദ്ദേഹത്തിന്റെ ഇഹ്യായിൽ പറഞ്ഞെന്ന് ചോദിച്ചാല് അദ്ദേഹം പറയണേ സാധാരണ ഇത് തെളി പറയുന്ന കൂട്ടത്തിൽ ഇവര് പറയുന്ന ഒരാളാണ് ആര്? ഇമാം ഗസ്സാലി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. ആ ഇമാം ഗസ്സാലി തന്നെ പറഞ്ഞെന്ന് ചോദിച്ചാല് വഹാദിഹി സ്വലാത്തുൽ മശ്ഹൂറ, പ്രസിദ്ധമായ ഈ നിസ്കാരം, ഫി കുതുബിൽ മുതഅഖ്ഖിരീന മിന സാലത്തി സൂഫിയ അല്ലതീ ലം അറ ലഹ വലാ ലി ദുആഇഹ മുസ്തനദൻ സ്വഹീഹൻ മിന സുന്ന ഇല്ലാ അന്നഹു മിൻ അമലിൽ മുബ്തദി. അദ്ദേഹം പറയുന്നത് ഈ നിസ്കാരം, ഈ പ്രസിദ്ധമായ നിസ്കാരം എവിടെയുള്ളത് അറിയോ? ഫി കുതുബിൽ മുതഅഖ്ഖിരീന, പിൽക്കാലഘട്ടത്തിൽ വന്ന ചില ആളുകളുടെ ഗ്രന്ഥങ്ങളിലാണ്. ഏ ബിദഅത്തിന്റെയൊക്കെ സ്ഥിതി അങ്ങനെ തന്നെ. കാരണം അതെന്താ? നബി ചെയ്തിട്ടില്ല, സഹാബികൾ ചെയ്തിട്ടില്ല, ഖുർആനിലെ ഹദീസിലോ തെളിവുണ്ടാവില്ല. അപ്പൊ പിൽക്കാലഘട്ടത്തിൽ വന്ന ആളുകൾ അതിനെപ്പറ്റി എഴുതിച്ചിരിക്കും. ഇപ്പോ നമ്മൾ ഈ സലാത്തുൽ അൽഫിയനെ കുറിച്ച് പറഞ്ഞ പോലെ ഇതാരാ പറയുന്നത്? ഇമാം ഗസ്സാലി പറയാണ്. അദ്ദേഹം പറയണത്, അദ്ദേഹം പറയുന്നത് മുതഅഖ്ഖിരീങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ. എന്നിട്ട് അദ്ദേഹം പറയണത് വെച്ചാല് ആരായി മുതഅഖ്ഖിരീങ്ങൾ അറിയോ? മിനസ്സാദത്തി സൂഫിയ. ആരാ മിനസ്സാദത്തി സൂഫിയ? ആരാ സൂഫികള്? സൂഫികളായ ചില നേതാക്കന്മാര്, അവരുടെ ഗ്രന്ഥങ്ങളിലുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ ഇതാ തന്നെയാണ്. പിന്നെ ഷിയായിസും സൂഫിസും ഇതെല്ലാം പാടെ കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു 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 സാമ്പാറാണ് നമ്മുടെ കേരളത്തിലെ സംസ്ഥ എന്ന് പറയപ്പെടുന്ന സംസ്ഥ. ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും. പിന്നെ ജന്മദിനാഘോഷത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു യൂതന്മാരാണ് ജന്മദിനാഘോഷം തുടങ്ങിയത്. അവരംഗീകരിക്കുന്ന കിതാബുകളിൽ പോലും പറഞ്ഞു ഇതര 300 ശേഷമാണ് വന്നത്. പിന്നെ ഖുർആൻ ഹദീസിലും തെളിവുണ്ടാവോ? അപ്പൊ ഇതാര് പറഞ്ഞതാ? ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഇത് പറയുന്നത്. ഇനി ഇമാം നവവി, ഞാൻ നേരത്തെ പറഞ്ഞത് ഇമാം നവവി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണല്ലോ പിന്നെ മജ്മൂഉ് അല്ലേ, വാളിങ്ങളുള്ള. ഇമാം നവവി എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബിലെ പിന്നെ രണ്ടാം ഷാഫി എന്ന പേരില് പ്രസിദ്ധനായ അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിം, റിയാദുസ് സ്വാലിഹീനൊക്കെ പിന്നെ അല്ലെ വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാം നവവി. ഇനി അദ്ദേഹം പറഞ്ഞത് കൂടി കേട്ടോളി. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറയണത് സ്വലാത്തു റജബ്, അതായത് സ്വലാത്തു റഗായിബ്, നമ്മൾ നേരത്തെ പറഞ്ഞ റജബിലുള്ള നമസ്കാരം. അതേപോലെ തന്നെ സ്വലാത്തു ഷാബാൻ, ഷാബാനിലെ നമസ്കാരം. ബിദഅത്താനി മുൻകറത്താനി ഖബീഹത്താനി, നമ്മള് പറയല്ല, നമ്മളെ വേദത്തിൽ എടുത്തിട്ട് ഒരു കാര്യമല്ല. ഇമാ നബി പറയണ നമ്മളെന്താ ചെയ്യ? ഇതൊന്നും ആളുകൾക്ക് അറിയ, അവരോട് പറയാ അത് കേൾക്കാൻ പോകാൻ പാടില്ല അറിയും, അത് കേട്ടാൽ തന്നെ പഴച്ചു പോകുന്നറിയും, അല്ലെങ്കിൽ മഹലിൽ നിന്ന് പുറത്താക്കുന്നറിയും. അപ്പൊ ജനങ്ങൾ ഇത് പഠിക്കണില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ആരാ? ഒക്കെ ഷാഫി മതവിൽപ്പെട്ട പണ്ഡിതന്മാരാ. നമ്മൾ തെളിവായിട്ട് ഉദ്ധരിച്ച ഇമാം റാസി, ഇബ്നു ഖസീർ, ഇബ്നുൽ ജൗസി, ഇബ്നു തീമിന്റെ കഞ്ഞ് വരാൻ കിടക്കുന്നുണ്ട്. ഇബ്നു തീമിയ പറഞ്ഞത് പിന്നെ അല്ലെ, അത് വേറെ ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഉദ്ധരിച്ചതൊക്കെ എന്താ? ഇതില്ല, ഇല്ല, ഇല്ല. ഇത് ശാബാൻ 15 ഖുർആനിലെ അവതരണം നടന്നത്. സാക്ഷാൽ ഇമാം റാസി പോലും അല്ലെ, റാസി തങ്ങൾ എന്നാ പറിച്ചത്, ഇത്രക്കും ബഹുമാനം. ഇമാം റാസിന്റെ തഫ്സീർ ഇമാം റാസി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം എന്ത് പറഞ്ഞ? ഇതിനൊരു അടിസ്ഥാനമല്ല. ഇത് പറഞ്ഞതാണ് ഇമാം നബവിയ. ഇമാം നബി പറഞ്ഞ എന്താ അറിയോ? ഇമാം നബി പറഞ്ഞു ഈ രണ്ട് നിസ്കാരങ്ങളെ ബിദഅത്താനി ഉണ്ടോ, അത് രണ്ടും ബിദഅത്ത്, വെറും ബിദഅത്ത് എന്നല്ല, മുൻകറത്താനി ഖബീഹത്താനി, വെറുക്കപ്പെട്ട മ്ലേച്ഛമായ രണ്ട് ബിദഅത്തുകളാണ് ഈ രണ്ട് നിസ്കാരങ്ങളും. അതേപോലെ തന്നെ ഖിറാഅത്ത് സൂറത്തു യാസീൻ, വദ്ദുആ, ആളുകൾ യാസീൻ ഓതും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് പ്രത്യേകമായിട്ട് യാസീൻ ഓതുക, അന്ന് പ്രത്യേകമായിട്ട് ദുആർക്ക ഫി ഹാദിഹി ലൈലത്തി, ഈ പിന്നെ രാത്രിയിൽ ബി ദുആഇൻ മഹ്സൂസിൻ, പിന്നെ അല്ലാഹുമ്മ യാദൽ മന്ന വല, പിന്നെ എടുത്തിട്ട് യാദൽ ജലാലി വലി എടുത്തിട്ട് പിന്നെ എടുത്ത് ഉദ്ധരിക്കണം അദ്ദേഹം. അപ്പൊ അതെന്താണ് ഈ രണ്ട് നിസ്കാരവും? അത് ബിദഅത്താനി മുൻകറത്താനി കബീഹത്താനി എന്നുള്ളത് പറയുന്നത് ഇമാം നവവിയാണ്. അപ്പൊ ഏതാണ്ട് പിന്നെ എല്ലാ പണ്ഡിതന്മാരും ഇതിനൊക്കെ എതിർത്തിട്ടുണ്ട്. ശാബാൻ 15 അങ്ങനെയുള്ള ആരാധനകളോ ആചാരങ്ങളോ ആഘോഷങ്ങളോ മഹത്വങ്ങളോ അത് ആരും പഠിപ്പിച്ചിട്ടില്ല, നിർത്തണം. ഇനി ഷെയ്ഖ് ഉസൈമീന്റെ ഫത്വ നമ്മുടെ കയ്യിലുണ്ട്, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയുണ്ട്, ഷെയ്ഖ് ഫൗസാന്റെ ഫത്വയുണ്ട്, ഷെയ്ഖ് അൽബാനിന്റെ ഫത്വയുണ്ട്, ലജ്നദായ്മയുടെ ഫത്വയുണ്ട്. ഇതൊക്കെ ഈ വിഷയത്തിന് നമുക്ക് എടുത്തുദ്ധരിക്കാണ്ട് അതൊന്നിപ്പോ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് സംഗതി. പിന്നെ മാത്രല്ല, അതിലൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ട സംഗതി എന്താ അറിയോ, പിന്നെ ഇബ്നു അബിയും ലൈക്കയോട് ഒരാൾ ചോദിക്കണത്, അല്ല ഈ ശാബാൻ 15 പ്രത്യേകത ഉണ്ട് എന്നുള്ളത് ചില ആളുകൾ പറയുന്നുണ്ടതല്ലോ, അതിനെപ്പറ്റി എന്താങ്ങളുടെ അഭിപ്രായം എന്ന് അദ്ദേഹത്തോട് ചോദിക്കാണ്. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അദ്ദേഹം പറയുന്ന അവരുടെ എന്താ വെച്ചാല്, അപ്പോ പിന്നെ ഇബ്നു തൈമിയ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നവവി പറഞ്ഞത് നമ്മൾ എടുത്തു ഉദ്ധരിച്ചു, പിന്നെ ഇബ്നു ജൗസി പറഞ്ഞത് ഇതിനെക്കുറിച്ച് മൗദു ആണെന്ന് പറഞ്ഞത് നമ്മൾ എടുത്തു ഉദ്ധരിച്ചു. ഇനിയാണ് ആര്, പിന്നെ പിന്നെ ഇബ്നു അബി മുലൈക്ക, അദ്ദേഹം ആരാണ്? മദീനയിലെ പ്രഗത്ഭനായ പിന്നെ പണ്ഡിതനും താബിഈങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനുമാണ് ആര്? ഇബ്നു അബി മുലൈക്ക. അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കണം, എന്താ ചോദിച്ചറിയോ, ഇന്ന സിയാദ് അന്നുമൈരി, സിയാദ് അന്നുമൈരി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇങ്ങനെ വർത്താനം പറഞ്ഞു നടക്കുന്ന ഒരാളാണ്, അയാളെ സംബന്ധിച്ച് ചോദിക്കണത്, സിയാദ് നുമൈരി പറയുന്നുണ്ടല്ലോ ഇന്ന ലൈലത്തുൽ നിസ്ഫ് മിൻ ഷാബാൻ, ഷാബാൻ 15 രാവിന്റെ പിന്നെ 15 രാവ് അജ്റുഹാക അജ്രി ലൈലത്തുൽ ഖദർ, ആ രാവിന്റെ ശ്രേഷ്ഠത ലൈലത്തുൽ ഖദറിന്റെ രാവ് പോലെയാണ് ഷാബാൻ 15 രാവ് എന്ന് പിന്നെ സിയാദ് നുമൈരി അല്ലേ ആണെങ്കിൽ പേരുടെ പോലത്തെ ആളായിരിക്കും അങ്ങനെ പറയുന്നുണ്ടല്ലോ, കാരണം അവർ ഇർഫാദിലും പൂങ്കാനത്തിലൊക്കെയാണ് ഇത് കാണുന്നത്. എന്ത് ശബാൻ 15 രാവിന്റെ ഇത് പിന്നെ നമ്മൾ വായിച്ചു തരുന്ന പൂങ്കാനത്തിൽ ഇത് വന്നിട്ടുണ്ട്, ഇർഫാദിൽ വന്നിട്ടുണ്ട്, സനസിംഗിൽ വന്നിട്ടുണ്ട്. എന്ത് ലൈലത്തുൽ ഖദറിന്റെ രാവിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ട് എന്തിന്? ശബാൻ 15 രാവ്. അപ്പൊ ഇത് ആദ്യം പറഞ്ഞത് ആരാര്? സിയാദ് നുമൈരി. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആരോട് ചോദിച്ചു? ഇബ്നു അബി മുലൈക്കയോട് ഒരാൾ ചോദിക്കുകയാണ്. ഫഖാല, അവ ഇബ്നു അബി മുലൈക്ക അതിന് കൊടുത്ത മറുപടി എന്താ അറിയോ? അദ്ദേഹം കൊടുത്ത മറുപടി, ലൗ സമിഅതുഹു യഖൂലു ദാലിക, അയാള് പിന്നെ ആര്, സിയാദ് നുമൈരി അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരുന്നെങ്കിൽ, വഫി യദി അസൻ ലറബ്തുഹു ബിഹ, എന്റെ കയ്യിലെ ഉപ്പര് പറയുന്ന സമയത്ത് എന്റെ ഒരു വടി എന്റെ കയ്യിലുണ്ടായിരുന്നില്ല, ആ വടി കൊണ്ട് നല്ല തല്ല് ഞാൻ അയാളെ കൊടുക്കുമായിരുന്നു. ആര് പറയണ്? ഇബ്നു അബി മുലൈക്ക പറയണ്. ഏത് ശാബാൻ 15 പ്രത്യേകത ഉണ്ട് എന്നുള്ളത് പിന്നെ സിയാദ് നുമൈരി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, വാദിക്കുന്നുണ്ടല്ലോ എന്ന് വേറൊരാൾ ഇബ്നു അബി മുലൈക്കയോട് ഫത്വ ചോദിച്ചപ്പോ സന്ദർഭത്തിൽ അയാൾ പറയണേ, എന്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നെങ്കിൽ ആ വടി കൊണ്ട് ഞാൻ തല്ലായിരുന്നു അയാളെന്ന്. ഞാൻ സുന്നത്തിനെതിരായ ഒരു കാര്യമാണ്, കാരണം പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഒരു തള്ളങ്ങനെ തസ്ബീ മാല കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോ പിന്നെ വിനോദ ഒരു ചെറിയ തിരുത്തിട്ട് തള്ളനെ പിന്നെ ഇങ്ങനെ അല്ലെ സുന്നത്തിനെതിരെ ചെയ്യാണെന്ന് പറഞ്ഞിട്ടൊക്കെ അൽബാനോ തിരിച്ച് തസ്ബീ ഇതിന്റെ ഇതിൽ കാണാം. പിന്നെ അപ്പൊ ഉള്ളത് എന്താ വെച്ചാല്, ഒരു എന്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നെങ്കിൽ ആ വടി കൊണ്ട് ഞാൻ തല്ലുന്ന എന്റെ മുമ്പിൽ ആവശ്യം പറഞ്ഞു. അപ്പൊ ഇതാണ് സംഗതി. അപ്പൊ ഞങ്ങളുടെ വിഷയം നിർത്തുകയാണ്, നമ്മളെ സമയമായി. ഇനിയും ഇതിൽ ഒരുപാട് ഉദ്ധരണികൾ തെളിവുകൾ നമുക്ക് പറയാനുണ്ട്, ബാക്കിയുള്ള നിങ്ങൾ വിശദമായിട്ട് പഠിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാബാനിന് പ്രത്യേകത ഉണ്ടോ? പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താണ്? നബിസ്വല്ലാ സ്വലം ഏറ്റവും കൂടുതൽ നോമ്പൂറ്റിരുന്നു, ജനങ്ങൾ അശ്രദ്ധരായ മാസമാണ്, കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ ഇതിനെ ബഹുമാനിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഉള്ളതാണ്, ഖുർആൻ സുന്നത്ത് പഠിപ്പിച്ചതാണ്. ഇതല്ലാത്ത ഒന്നും ശാബാൻ 15 രാവുമായിട്ട് ബന്ധപ്പെട്ട ഇതൊന്നും പിന്നെ നോമ്പോ നിസ്കാരോ അല്ലാത്ത ഖുർആൻ പാരായണോ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കലോ ഒക്കെ ഷാഫി പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ ഹദീസുകൾ മൗദൂ ആണ്, ലൈഫാണ്, സ്വഹീഹായത് അവലംബിക്കാൻ പറ്റുന്ന ഒന്നും അതിലില്ല. ഈ വിശ്വാസത്തിന്റെ അടിത്തറ സൂറത്തു ദുഖാനിലെ ലൈലത്തുൽ മുബാറക അനുഗ്രഹീത രാവ് അത് ശാബാൻ 15-ന്, അതാണ് ഈ വറാഅത്ത് രാവിന്റെ അടിത്തറ. അത് തന്നെ പൊളിഞ്ഞു, അതിന് തന്നെ നിലനിൽപ്പില്ല. അപ്പൊ പിന്നെ ബാക്കിയുള്ള വാദങ്ങളൊക്കെ പോയി. കാരണം അതുണ്ടായതുകൊണ്ടാണല്ലോ അത് നോമ്പ് വന്നത്, അതുണ്ടായതുകൊണ്ടാണല്ലോ നിസ്കാരം വന്നത്, അതുണ്ടായതുകൊണ്ടാണല്ലോ നിയാസി വന്നത്. അപ്പൊ അതിന്റെ അടിത്തറ തന്നെ പൊളിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഇനി നിലനിൽപ്പില്ലല്ലോ. അപ്പൊ ഇതാണ് വിഷയം. ഇത് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, വിഷയം പഠിപ്പിച്ചു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക. അള്ളാഹു വിഷയങ്ങൾ പഠിക്കാനുള്ള തോഫിക്ക് നമുക്ക് പ്രധാന ചെയ്യുമാറാവട്ടെ. ഖുർആൻ സുന്നത്തും മനസ്സിലാക്കുവാനും പഠിക്കുവാനും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അനുധാവനം ചെയ്ത് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് പ്രധാന ചെയ്യുമാറാവട്ടെ. ഖുർആനും സുന്നത്തും അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ച ശരീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി ശരിയായ അഖീദ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തോഫിക്ക് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ. ഇല്ലാതെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടോ ഇല്ലാതെയോ എല്ലാ അബദ്ധങ്ങളും നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിലെല്ലാം അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഈ ദാവത്തിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനുള്ള ആരോഗ്യവും ഇൽമും തൗഫീഖും എല്ലാം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന ഈ സമയം നാളെ പരലോകത്ത് സ്വാലിഹായ അമലായി പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാതിന ഫി ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ ആദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത്ത അയ്ൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത്ത അയ്ൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബനാതിന ഫി ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ ആദാബന്നാർ. വ ആഖിറ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.